നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിലെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ഇടയിൽ ഏറ്റവുമധികം ശരീര സൗന്ദര്യമുള്ളത് ഒരു മലയാളിക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ ഓസ്ട്രേലിയക്കാർക്കുമിടയിൽ എന്ന് പറയുന്നില്ല. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ ചാമ്പ്യനായിരിക്കുകയാണ് ഒരു മലയാളി. മെൽബൺ സ്വദേശിയായ വിബി ചന്ദ്രനാണ് 40 വയസ്സിന് മുകളിലുള്ളവരുടെ ശരീര സൗന്ദര്യ മത്സരത്തിൽ ദേശീയ ചാമ്പ്യനായിരിക്കുന്നത്. ഒരു മലയാളി ഓസ്ട്രേലിയയിൽ മസിൽ പെരുപ്പിക്കുന്ന ഈ കഥയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റുമായി ഞാൻ ഡിജു ശിവദാസ്. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ കൂടുതൽ കഥകൾ കേൾക്കാൻ SBS മലയാളം പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പരിപാടികൾ ലഭിക്കും, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമസ്കാരം വിബി ചന്ദ്രൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഇപ്പൊ എന്തായാലും ശരീര സൗന്ദര്യ മത്സരത്തിൽ ഓസ്ട്രേലിയൻ ദേശീയ ചാമ്പ്യൻ എന്നൊരു പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യൻ ആയിരിക്കുന്നു. ഒരു സ്വർണവും 2 വെള്ളി മെഡലുകളും ദേശീയ തലത്തിൽ നേടിയിരിക്കുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ.
ശരീര
സൗന്ദര്യ മത്സരം എന്ന് പറയുമ്പോൾ ഒട്ടേറെ പേർക്ക് ഒരുപാട് മത്സരങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള മത്സരങ്ങളുണ്ട്. ഇപ്പോൾ ഏതിലാണ് വിബി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ദേശീയ ചാമ്പ്യൻ ആയിരിക്കുന്നത്? അത്തരം ആ മത്സരത്തെ കുറിച്ച് ആദ്യമൊന്ന് പറയാമോ?
ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മെൻസ് ഫിസീക് എന്നാണ് ഈ കാറ്റഗറിയുടെ പേര്. ഇപ്പൊ മെൻസ് ഫിസീക് എന്ന് പറയുമ്പോൾ യൂഷ്വലി അവർ നോക്കുന്നത് എന്ന് പറയുക അപ്പർ ബോഡി ആൻഡ് ലോവർ ബോഡി സിമെട്രി ആണ് യൂഷ്വലി അവർ നോക്കുക. ഇതിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു 10-11 അല്ലെങ്കിൽ 12 കൊല്ലത്തിന്റെ അടുത്തേക്കായിട്ടേ ഉള്ളൂ. നേരത്തെ വെറും ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞുള്ളൊരു കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാർ യൂഷ്വലി എന്താ പറയാ, ഭയങ്കര സൈസും ഭയങ്കര വലിയ ആൾക്കാരായിരിക്കും ബോഡി ബിൽഡിംഗ് എന്നുള്ള കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ഇടയ്ക്കാണ് അവർ അങ്ങനെ, അതായത് ഒരു 10-12 ഇയേഴ്സിന്റെ ഉള്ളിലാണ് ഇവർ ഈ ഒരു അതായത് മോഡലിംഗ് ടൈപ്പ് ഓഫ് ഫിസിക്, അതായത് പണ്ടൊക്കെ നമ്മൾ മോഡൽസ് ഉണ്ടല്ലോ അവരുടെ ആ ഒരു ഫിസിക്കിനാണ് അവർ ഈ മെൻസ് ഫിസിക് എന്നുള്ള ആ ഒരു പേര് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതില് നാഷണൽ ലെവലിലാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ 28-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന്, ഞാൻ 3 കാറ്റഗറിയിലായിട്ട് ഞാൻ 40+ നോവിസ് ആൻഡ് ഫസ്റ്റ് ടൈമർ എന്നുള്ള കാറ്റഗറിയിൽ 3 മെഡൽസ് കരസ്ഥമാക്കി.
ഓക്കെ, അതായത് 40 വയസ്സിന് മുകളിലുള്ളവരുടെ ഈ മെൻസ് ഫിസിക് എന്നുള്ള, അതായത് ശരീരത്തിന്റെ ഒരു മോഡലിനെ പോലുള്ള ശരീര സൗന്ദര്യം എന്ന രീതിയിൽ 40 പുറത്തുള്ള 40 മുകളിൽ പ്രായമുള്ളവരുടെ ദേശീയ ചാമ്പ്യൻ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു. നോവീസ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമർ എന്നുള്ളതിൽ വെള്ളി മെഡലും സ്വന്തമാക്കിയിരിക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഈ ഒരു മത്സരത്തെ കുറിച്ച് ഇപ്പം ഇത് ഏത് വിഭാഗമെന്ന് പറഞ്ഞു, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ തന്നെ പലതും, ഇപ്പൊ മിസ്റ്റർ ഓസ്ട്രേലിയ എന്നുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെ പല കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾ പങ്കെടുത്ത ഏതാണ് ഈ ഒരു കോമ്പറ്റീഷൻ?
ഈ ഒരു ഫെഡറേഷന്റെ പേര് IFBB എന്നാണ്, ഇന്റർനാഷണൽ ഫിറ്റ്നസ് ആൻഡ് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് ഓസ്ട്രേലിയയിലത്തെ ഏറ്റവും ടോപ്പ് ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫിറ്റ്നസിന്റെ ഒരു ടോപ്പ് ഫെഡറേഷനാണിത്. ഇവിടെ ഈ ഫെഡറേഷനിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അർണോൾഡ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഇൻ യു എസിൽ പോവാം. അവിടെ അത് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒളിമ്പ്യ അമച്വർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലോട്ട് കയറാം. ഒളിമ്പ്യ അമച്വർ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒളിമ്പ്യ സ്റ്റേജിലോട്ട് പോവാം. അങ്ങനെയാണ് യൂഷ്വലി ഇവർ സ്റ്റേജ് ബൈ സ്റ്റേജ് കയറി പോവുക. അതായത് നമ്മളൊരു പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ ഒളിമ്പ്യൻ ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്ത് വേ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒളിമ്പ്യയാണ് വേൾഡിലത്തെ ഏറ്റവും ടോപ്പ് സ്റ്റേജ്. അപ്പം ഒരു ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മെൻസ് ഫിസിക് അത്ലീറ്റ് എന്ന് പറയുമ്പം വളരെ ചെറുപ്പത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരാളുടെ വിഷൻ എപ്പോഴും ഒളിമ്പ്യ സ്റ്റേജ് തന്നെയായിരിക്കും.
അതെ.
പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്കിപ്പം അതൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ. കാരണം ഏജ് ഫാക്ടർ ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ 44 ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പോ നമുക്ക് കൂടുതൽ അതിന്റെ മുകളിൽ എന്താ പറയാ കളിക്കാൻ പറ്റില്ല. കാരണം അഥവാ ഇപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 കൊല്ലത്തിന്റെ പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതും കൂടി ഇൻവോൾവ് ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
തീർച്ചയായും. എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു രംഗത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ശരീരം എങ്ങനെയാണ് ഇത്രത്തോളം വികസിപ്പിക്കുക, ഇത്രത്തോളം പുരുഷ സൗന്ദര്യത്തിന്റെ ആ ഒരു ആകാര വടിവിലേക്ക് എത്തുക എന്ന രീതിയിൽ ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പ് ആദ്യം വിബി, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്നൊരു രംഗത്തേക്ക് എത്തിയത്, ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടപ്പാക്കി തുടങ്ങിയത്?
കോമ്പറ്റേറ്റീവ് ലെവലാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഞാന് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ദുബായ് ആണ്. അപ്പോ ദുബായിൽ നിന്ന് ഞാൻ ഇവിടെ 2015 ഞാൻ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നു. അപ്പോ മൈഗ്രേറ്റ് ചെയ്ത് വന്നു ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആരും ഫ്രണ്ട്സോ ഫാമിലിയോ ആരും ഇല്ല. അപ്പോ ഇവിടെ വന്ന് നമ്മൾ ആ സെറ്റപ്പ് ചെയ്യണ ടൈം ഒരു ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റപ്പായി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ദുബായിലുള്ളപ്പം ഞാൻ വളരെ റെഗുലർ ആയിട്ട് ജിമ്മിങ്ങും സാധനങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്.
എത്രാമത്തെ വയസ്സിലാണ് ഈ ജിമ്മിൽ പോയി തുടങ്ങിയത്?
18
പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നു. അന്ന് തന്നെ ബോഡി ബിൽഡിംഗ് തന്നെയായിരുന്നു ലക്ഷ്യം.
അന്ന് ബോഡി ബിൽഡിംഗ് ആയിരുന്നു ലക്ഷ്യം. പക്ഷേ നമ്മൾ ആ ബോഡി ബിൽഡിംഗ് ലക്ഷ്യം എന്നുള്ള ഇതുകൊണ്ട് നമ്മുടെ എന്റെ പാരന്റ്സ് ഒന്നും ഇതിന് വലിയ സപ്പോർട്ടൊന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മൈൻഡില് ഈ ഒരു എന്താ പറയാ, സ്പോർട്ട് ആക്ച്വലി കല്യാണം ഒന്നും കഴിക്കാൻ പാടില്ല, ജോലി വേറെ ഉണ്ടാവാൻ പാടില്ല, ഫുൾ ടൈം ഇതിന്റെ മുകളിൽ നോക്കി നടക്കണ ഒരാൾക്ക് പറ്റണ ഒരു ഒരു ജോബാണ് ഈ ബോഡി ബിൽഡിംഗ്. നിങ്ങൾ വേറെ ഒന്നും ഒരു പണിയില്ല, വെറുതെ ഭക്ഷണം കഴിക്കുക, ജിമ്മിൽ പോവുക, ഇതന്നെയായിരുന്നു അവരുടെ മൈൻഡ് സെറ്റ്. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ അത് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു. പക്ഷെ ദുബായിലുള്ളപ്പോൾ തന്നെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, അന്ന് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു. അപ്പൊ നമ്മളത് അവിടുത്തെ കോച്ചസിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇല്ല, ഈ ലെവലിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എൻഹാൻസ്. അപ്പൊ എൻഹാൻസ്മെന്റ് എന്ന് കേട്ടപ്പോ പിന്നെ അന്നൊക്കെ നമ്മൾ ഭയങ്കര യങ് ആണ്, അപ്പൊ എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ ഉത്തേജക മരുന്നൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് വെറും ഫിറ്റ്നസ് മാത്രമായിട്ട്, അതായത് നല്ലൊരു ശരീരം ഉണ്ടാവണം, ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മോശം പറയരുത് എന്നല്ലാതെ അതിന്റെ അപ്പുറം വേറെ നമ്മൾ ആ ഒരു ലെവൽ ഓഫ് വർക്ക്ഔട്ടിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ 2015 വന്നു. 15 ഇവിടെ വന്നു ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ 2 എടുത്തു ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റപ്പ് ആവാൻ. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊരു 2018-2019 ഞങ്ങളൊരു ഒരു കല്യാണത്തിന് സിഡ്നിയിൽ പോയപ്പം അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ കോലം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ എൻ്റെ പഴയ ലുക്കെല്ലാം പോയി, ഇപ്പം ഞാൻ ശരിക്കും ഒരു തടി കൂടിയ ഒരാളായി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എൻ്റെ മൈൻഡിൽ അന്ന് വന്നു. അപ്പോ മനസ്സിൽ പിന്നെ അപ്പൊ ഒരു വാശിയായി, കാരണം എനിക്ക് 40 പോവാണ് വിത്തിൻ 1. അപ്പം 40 തിരിച്ച് എനിക്ക് എൻ്റെ പഴയ ഷേപ്പിലേക്ക് പോകണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടെ തന്നെ ഞാൻ ഇവിടെ ഒരു കോച്ചിന്റെ അണ്ടറിൽ ഗൈഡൻസിൽ ഞാൻ കയറി, എന്നിട്ട് ഞാൻ പിന്നെയും വർക്ക്ഔട്ട് തുടങ്ങണതാണ്. അപ്പം ആ കോച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നല്ലതാണ്, കാരണം നീ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്യുന്ന മസിൽ മെച്ചൂരിറ്റി സാധനങ്ങൾ ഇതൊക്കെ ഇത്രയും കൊല്ലമായിട്ട് ചെയ്യണ കാരണം നിനക്ക് നല്ല പോലെ ഉണ്ട്, വൈ ഡോണ്ട് യു ഗോ ആൻഡ് ആക്ച്വലി ഗിവ് ഇറ്റ് എ ഷോട്ട് ഇൻ കോമ്പീറ്റിംഗ് എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കോമ്പറ്റേറ്റീവ് ലെവലിലേക്ക് ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ICN എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഐ കോമ്പീറ്റ് നാച്ചുറലി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫെഡറേഷൻ ഉണ്ട്, ആദ്യം അവിടെ പോയിട്ട് ഞാൻ അവരുടെ ഇതിൽ കോമ്പീറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് എനിക്ക് 5th കിട്ടിയത്. ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ കോമ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് 5th കിട്ടി. പിന്നെ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ PCA ഫിസിക്കൽ കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഫെഡറേഷൻ ഉണ്ട്, കോമ്പീറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് എനിക്കൊരു 1st രണ്ട് ബ്രോൺസ് മെഡലും 2rd കിട്ടി. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് കിട്ടുമ്പം നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടി കൂടിക്കൂടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു കോച്ച്, അതായത് ഇവിടുത്തെ ഒളിമ്പ്യൻ ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരാളുണ്ട്, ജോഷ് ലെനാട്ടോവിച്ച് എന്നാണ് ആളുടെ പേര്. ആള് 2019 top 10 ഒളിമ്പിയസിൽ 1 ആണ് ആള്. അപ്പം ആളുടെ ശിക്ഷണത്തിൽ ഞാൻ വന്ന് ആളുടെ ത്രൂ ഞാൻ എന്നിട്ട് ഈ PCA ചെയ്ത് PCA ഫസ്റ്റ് പ്രൈസും ഒരു 2 അതായത് 2/3 മേടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നെക്സ്റ്റ് ലെവല് IFBB, അതായത് ഇപ്പം ഞാൻ ലാസ്റ്റ് വീക്ക് ചെയ്ത ആ സംഭവം അതിലേക്ക് കയറണം എന്നുണ്ട്, അപ്പം എനിക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് എൻ്റെ വർക്ക്ഔട്ടും സാധനങ്ങളൊക്കെ മാറ്റി നമുക്കത് ചെയ്യാം എന്നുള്ള ഒരു ലെവലിൽ ആളാ ഒരു കോൺഫിഡൻസ് തന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി കയറി അങ്ങ് അതിലേക്ക് അങ്ങ് കയറി. പക്ഷെ 1.5 എടുത്തു എനിക്ക്, ലാസ്റ്റ് ഇയർ നവംബറിൽ തുടങ്ങിയതാണ് ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ.
ഓക്കെ, അല്ല സ്വഭാവത്തിൽ എനിക്ക് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമുള്ള, ഇപ്പൊ 44 വയസ്സുള്ള ഒരാൾ ഇത്രത്തോളം ഈ ബോഡി ബിൽഡർ അല്ലെങ്കിൽ മെൻസ് ഫിസിക് എന്ന തരത്തിൽ ഒരു ചാമ്പ്യനായി വളരണമെങ്കിൽ ഒരു ദിവസം എത്ര നേരമാണ് ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദൈനംദിന ചര്യകൾ എങ്ങനെയാണ് വിവിടത്?
ഞാൻ ടെക്നിക്കലി സ്പീക്കിംഗ് ഞാൻ ഒരു കോർപ്പറേറ്റ് ബാങ്കറാണ്. അപ്പോ എനിക്ക് എന്റെ ജോലി 9-5 ആണ്, കോർപ്പറേറ്റ് ബാങ്കിങ് ഞാൻ ഇവിടെ വന്ന ഒരു HSBC എന്ന് പറഞ്ഞ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് വർക്കിന്റെ ഇടയിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ യൂഷ്വലി 4 എഴുന്നേക്കും രാവിലെ, എന്നിട്ടൊരു 4:20 ആകുമ്പോഴേക്കും ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി കാർഡിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് ഒരു 1 സോന ഇതൊക്കെ ചെയ്ത് തിരിച്ച് ജിമ്മിൽ പോയി, അവിടെ വെയിറ്റ് ട്രെയിനിങ്ങും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ഞാനൊരു 8:45-8:30 ആകുമ്പോഴേക്കും വന്ന് എന്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്
പിന്നെ നാല് മണിക്കൂർ
ജിമ്മിൽ പോകും.
അറിയാൻ വേണ്ടി ഒരു സാധാ ഒരുപാട് പേരുണ്ടല്ലോ ഈ വെയിറ്റ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്നത്, എത്ര നേരം കാർഡിയോ ചെയ്യും, എത്ര നേരം സോന ചെയ്യും, അങ്ങനെ ഒന്ന് പറയാൻ?
കാർഡിയോ വൺ അവർ കാർഡിയോ ഞാൻ ചെയ്യും. കാരണം കാർഡിയോ യൂഷ്വലി നമ്മളൊരു കോമ്പറ്റേറ്റീവ് ലെവലിൽ പോകുമ്പോൾ കാർഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ സ്റ്റെപ്പറാണ് ചെയ്യുക, അതായത് സ്റ്റെയർ മാസ്റ്റർ എന്ന് പറയും, സ്റ്റെയർസ് ആണ് ചെയ്യുക. അപ്പം വൺ അവർ സ്റ്റെയർ ചെയ്യും, അത് വൺ അവർ സ്റ്റെയർ കഴിഞ്ഞിട്ട് ഞാൻ വൺ അവർ സോനയെ പോയിരിക്കും. അതായത് ഇൻഫ്രാറെഡ് സോനയാണ്, അപ്പം അതിൻ്റെ അകത്ത് അവരുടെ ആ ഇത് പ്രകാരം ഒരു 30 മിനിറ്റ്സ് നമ്മൾ സോന ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 600 calories ആണ് ബേൺ ചെയ്യാന്നാണ് അവരുടെ കണക്ക്. അപ്പം ഞാൻ വൺ അവർ അതിൻ്റെ ഉള്ളിരിക്കും. അപ്പം 1200 calories ഒരു ദിവസം ബേൺ ചെയ്യും. സ്റ്റെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൌണ്ട് 650 calories ബേണാവും. അപ്പം അങ്ങനെ ആ അത്രയും കാലറീസ് ബേൺ ആകുമ്പോഴാണ് നമ്മൾ ലീനായി നമ്മുടെ സിക്സ് പാക്കും സാധനങ്ങളും അല്ലെങ്കിൽ മസിൽ ഡെഫിനിഷനൊക്കെ ശരിക്ക് പുറത്തോട്ട് കാണാൻ പറ്റുള്ളൂ.
അതിനുശേഷം ഈ 2 മണിക്കൂറോളം വെയിറ്റ് ട്രെയിനിങ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് വീട്ടിൽ വന്ന് എന്റെ മീൽസ് ഒരു 5 meals കഴിക്കണം നമ്മൾ ഒരു ദിവസം. ഒരു 3 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ 5 meals കഴിക്കണം. അപ്പൊ ആ 5 meal നമ്മൾ രാവിലെ ഞാൻ തിരിച്ച് ജിമ്മ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് മീൽ കഴിയും, പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 meal കഴിക്കും, പിന്നെ നാലാമത്തെ മീൽ കഴിക്കും, അങ്ങനെ 5 meal. അങ്ങനെ
എന്താണ് മീൽസ്?
മീൽസ് യൂഷ്വലി ഇപ്പം നമ്മൾ കാലറി ഡെഫിസിറ്റിൽ, അതായത് കോമ്പറ്റീഷൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാലറി ഡെഫിസിറ്റിലോട്ട് പോകും. മീൽസ് എന്ന് പറയുമ്പം യൂഷ്വലി ഒരു 6 egg whites, 200 grams ഓഫ് ബസ്മതി റൈസ്, സാലഡ്, പിന്നെ ഗുഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ഫാറ്റ് കഴിക്കുന്നതിന് പകരം നമ്മൾ ആൽമണ്ട് ബട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ. അപ്പം അതൊരു 2 tablespoon കഴിക്കും. അതാണ് ഫസ്റ്റ് എന്റെ മീല്. അതെ, സെക്കൻഡ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഒരു 170 grams ഓഫ് സ്റ്റേക്ക്, നമുക്ക് ലീൻ സ്റ്റേക്ക് കിട്ടും, അതായത് ഐ ഫിലെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേക്ക് കിട്ടും, ഐ ഫിലെ. അത് നമ്മൾ വല്ല സോൾട്ടും പെപ്പറും എന്തെങ്കിലും ഇട്ട് റബ് ചെയ്ത് എയർ ഫ്രൈ ചെയ്യും. അതിൻ്റെ കൂടെ 200 grams റൈസ് കഴിക്കും, അല്ലെങ്കിൽ 150 grams റൈസ് കഴിക്കും, കുറച്ച് സാലഡും. അതാണ് മീൽ നമ്പർ 2. നമ്പർ 3 എന്ന് പറയുമ്പം യൂഷ്വലി ഫിഷ് എന്തെങ്കിലും ഒരു ബറമണ്ടിയോ, അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി കഴിക്കുന്നത് ഓസ്ട്രേലിയൻ വൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്, അപ്പം അത് വാങ്ങിച്ച് വൈറ്റിംഗ് ഫിഷ് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് അത് കഴിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ തേർഡ് മീലിന് നമ്മൾ കാർബ്സ് ഉണ്ടാവില്ല, റൈസ് ഉണ്ടാവില്ല, ജസ്റ്റ് ഫിഷും സാലഡും മാത്രമേ കാണുള്ളൂ.
ഓക്കെ,
പിന്നെ ഫോർത്തിന് തിരിച്ച് ഒന്നെങ്കിൽ സ്റ്റേക്ക്, അല്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ഫിഷ്. ഇത് ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ നാലാമതും കഴിക്കുക, അഞ്ചാമതും ഇതിലേതെങ്കിലും പറഞ്ഞ് എടുത്ത് കഴിക്കും.
ഈ രുചിമുഖങ്ങളെ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മലയാളിക്ക് മലയാളി സാധാരണ കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണോ?
അത് ഫുള്ളായിട്ട്. ഇപ്പം ഞാൻ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഇപ്പം എന്തിനാ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓണമായിരുന്നല്ലോ നമുക്ക് ലാസ്റ്റ് മന്ത്.
ഞാൻ ചോദിക്കാൻ വന്നത് ഓണത്തിന് സദ്യ കഴിച്ചു എന്നുള്ളത്.
ഓണത്തിന്റെ സദ്യ ഞാൻ ഇന്നലെയാണ് കഴിച്ചത്, സത്യം പറഞ്ഞു.
മത്സരം കഴിഞ്ഞിട്ട്
ഞാൻ ഇന്നലെയാണ് ഒരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ അവിടെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ഓണസദ്യ വാങ്ങിച്ച് കഴിച്ചു. കഴിക്കാൻ പറ്റായില്ല. കാരണം യൂഷ്വലി എന്താണ്ടാവുന്ന പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലറി ഡെഫിസിറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ലെവൽ ഭയങ്കര ആംപ്ലിഫൈഡ് ആയിരിക്കും. അതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചീത്ത ഫുഡാണെങ്കിൽ കൂടിയും നമുക്ക് ആ സമയത്ത് നമുക്ക് ആ ഫുഡ് കിട്ടണം എന്നുള്ള മൈൻഡ് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് അത്രയും ഞാൻ നമുക്ക് എന്താ പറയുക, അത് ഒരു ടൈമിൽ വരെ നമുക്കതിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ശീലമാവും. പക്ഷെ എന്താ പറയുക, സ്മെല്ലും ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുക. അല്ലാന്നുണ്ടെങ്കിൽ കാലറി ഡെഫിസിറ്റ് ഇരിക്കുമ്പോൾ അപ്പം നമുക്കിപ്പോൾ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് അലൗഡ് അല്ല അപ്പം ആ സമയത്ത് കഴിക്കാൻ.
ഓക്കെ, സ്വാഭാവിക ഇത്തരത്തിലുള്ളൊരു ജീവിതശൈലി പിന്തുടരുമ്പോൾ കുടുംബം എങ്ങനെയാണ്, ഇപ്പൊ ഭാര്യയൊക്കെ എങ്ങനെയാണ് അതിനെ പിന്തുണയ്ക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്നത്?
എന്റെ വൈഫ് ടെക്നിക്കലി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആള് കുറച്ചൊരു നോൺ വെജിറ്റേറിയൻ സാധനങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയതും. പിന്നെ ഞങ്ങൾ ഇവിടെ ഓസ്ട്രേലിയക്ക് വന്നതിന് ശേഷമാണ് ആൾ കുറച്ചൊക്കെ ഒരു നോൺ വെജിറ്റേറിയൻ കഴിച്ചു തുടങ്ങിയത്. അപ്പം ആൾക്ക് ഇത് ഇതേപോലെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഓരോന്ന് ചെയ്തു തരാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണിയും കുറവാണ്, കാരണം എല്ലാം എയർ ഫ്രൈ ആണല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ നമുക്ക് മെനക്കെടേണ്ട ആവശ്യം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു സോൾട്ടോ അല്ലെങ്കിൽ ഒരു ബാർബിക്യൂ റബ്ബോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് ജസ്റ്റ് ആ മീറ്റിന്റെ മുകളിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക, 10 മിനിറ്റ് വെക്കുക, എയർ ഫ്രൈ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ സാലഡ് സാധനങ്ങളൊക്കെ നമുക്ക് പ്രീ സെറ്റ് സാലഡ്സ് ഒക്കെ നമുക്ക് വൂളീസ്ന്നോ കോൾസ്ന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു കുക്കുംബറും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ആർ ആക്ച്വലി ഹാവിംഗ് ദ സെയിം ഫുഡ് 5 times a ഡേ, മനസ്സിലായില്ലേ? എനിക്കിതൊന്ന് മാറ്റി പിടിക്കണം. ഇന്ന് ഇന്ന് എനിക്ക് ഇത് ഇന്നിപ്പോ എനിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയാണ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല.
അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാറുണ്ടോ? അത്തരത്തിൽ വളരെയധികം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്.
അത് കോമ്പറ്റേറ്റ് നമ്മളിപ്പം ഈ ഒരു പ്രെപ്പിന്റെ ഇടയിൽ ഞാൻ അത് കഴിക്കാറില്ല. കാരണം 1.5 കൊല്ലമായി ഞാൻ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പൊ എന്റെ മദറും ഫാദറും ഒക്കെ ഇവിടെ ഇപ്പം ഒരു ജൂൺ മാസത്തിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രെപ്പിന്റെ ടൈമിലായിരിക്കണം. അപ്പം അവര് ഞാൻ ഈ പ്രെപ്പുള്ള കാരണം അവര് ടിക്കറ്റൊക്കെ പ്രീപോൺ ചെയ്തിട്ട് അവര് വേഗം സ്ഥലം വിട്ടു. ഇവിടെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞ് ഇവൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചുപോയി. അത്രയും അത്രയും പിടിച്ചു നിന്നിട്ടാണ് ഞാൻ ഇത് നമ്മളത് ചെയ്യണത്.
എന്തായിരുന്നു അതിന്റെ പ്രചോദനം? ഇത്രത്തോളം ഈ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നു, അച്ഛനും അമ്മയും പോലും ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് പിണങ്ങി അല്ലെങ്കിൽ എന്താ പറയുക ഒരു മടുത്തുന്നോ പിണങ്ങിയെന്നോ തിരിച്ചു പോകുന്നു, എന്നിട്ട് ഒരു പ്രചോദനം എന്തായിരുന്നു?
പ്രചോദനം ഇല്ല. ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു എന്താ പറയാ ഈ ഒരു ഇൻഡസ്ട്രിയില് മലയാളി എന്ന് പറഞ്ഞുള്ള ഒരു ആളില്ല. അപ്പം എനിക്ക് ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. അതായത് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാനായിരിക്കണം ആ ഫസ്റ്റ് ഒരു നമുക്ക് ആ ഒരു ഫോക്കസ് അതിന്റെ മുകളിലാണ് എനിക്ക് വന്നത്. അതായത് എത്ര ഹാർഡ് അതൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. അതായത് ആർക്ക് വേണമെങ്കിലും ചാടി നാളെ ചാടി കയറി പോയിട്ട് ഒരു കോമ്പറ്റീറ്റർ ആവാൻ പറ്റില്ല. ഒരു കോമ്പറ്റീറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രേറ്റ്സ് നിങ്ങൾക്ക് വേണം. അതായത് ചില ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പം മെയിൻ തിങ് ഐ വോണ്ടഡ് ടു ബി ദ ഫസ്റ്റ് ഓസ്ട്രേലിയൻ മലയാളി ഓൺ ദി IFBB സ്റ്റേജ്. അതങ്ങനെയായിരുന്നു എന്റെ പ്രചോദനം.
ഇപ്പൊ മലയാളികൾ മറ്റാരുടെയും പേര് കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ പഞ്ചാബികൾ ഒക്കെ ഒരുപാട് പേര്, ചിലരുടെ പേരുകൾ ഈ പുരസ്കാരം ലഭിച്ചവരുടെ പട്ടികയിൽ കാണുന്നുണ്ട്. ആദ്യമായിട്ട് നേടുന്ന മലയാളി ബിബി തന്നെയാണ് അല്ലേ?
എന്തായാലും
സാധാരണ ഇന്ത്യക്കാർ ഇന്ത്യൻ വംശർ എത്രത്തോളം ഇതിലേക്ക് വരാറുണ്ട്? ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ ബോർഡ് ഇന്ത്യയിൽ എനിക്കറിയാം പലരും ഒരുപാട് പേരുണ്ട്.
ഇന്ത്യയിൽ ഇഷ്ടം പോലെ പേരുണ്ട്. ഓസ്ട്രേലിയയിൽ വളരെ കുറവാണ്. ഇപ്പൊ എനിക്ക് അറിയണ ആൾക്കാര് IFBB ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അറിയണ 2-3 ഫ്രണ്ട്സ് ഇപ്പൊ എന്നെ ഓൾറെഡി കോൺടാക്ട് ചെയ്ത് അവർക്ക് ICN കോമ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവര് അതിനുള്ള ആ ഒരു ചെറിയൊരു ഇത് ചെയ്തു തുടങ്ങുന്നുണ്ട്.
സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ബോഡി ബിൽഡർ ആകാൻ അല്ലെങ്കിൽ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരോട് എന്താണ് ബിബിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപദേശം?
അവരുടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺസിസ്റ്റന്റ് ആയിരിക്കണം നിങ്ങളുടെ തോട്ട് പ്രോസസ്. ഇന്നൊരു ദിവസം നിങ്ങൾ ബോഡി ബിൽഡർ ആണെന്ന് പറയുക, പിന്നെ നാളെ എനിക്കിത് പറ്റില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ യു കാൻ ബിക്കം എ ചാമ്പ്യൻ, നിങ്ങൾക്ക് ചാമ്പ്യൻ ആവാൻ പറ്റില്ല. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു 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 റൂട്ടാണ്. അതിനെ നിങ്ങൾക്ക് സാക്രിഫൈസസ് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഫുഡായാലും ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങൾക്ക് പാർട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല. അവരൊക്കെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും പാർട്ടിക്ക് പോകും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് ഇരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മീൽസ് കഴിക്കാൻ നിങ്ങൾ ഇരിക്കുകയോ അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ആ സാക്രിഫൈസസിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അന്ന് ആ സ്റ്റേജിൽ നിങ്ങൾ കാണുക. നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോ കാർഡ് കിട്ടും. അത് ആ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം മനസ്സിൽ. നിങ്ങൾ ചെയ്ത സാക്രിഫൈസസിന്റെ ഒരു ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് ആ സ്റ്റേജിൽ അന്ന് നിങ്ങൾക്ക് കാണാൻ കിട്ടുക.
തീർച്ചയായും ബിബി, എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഒരു ഓഡിയോ ഇന്റർവ്യൂ ആയതുകൊണ്ട് ആൾക്കാർക്കാർക്കും തന്നെ എന്താണ് ബിബിയുടെ ശരീര സൗന്ദര്യം എന്ന് കാണാൻ കഴിയില്ല. അത് കാണിക്കാനായി എന്തായാലും നമ്മുടെ SBS മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ബിബിയുടെ ഒരു വീഡിയോ കൂടി നൽകാമെന്ന് ബിബി സമ്മതിച്ചിട്ടും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളിയോട് സംസാരിച്ചതിന്. വളരെയധികം നന്ദി ബിബി.
താങ്ക് യു.
ഓസ്ട്രേലിയയിൽ ശരീര സൗന്ദര്യ മത്സരത്തിൽ ദേശീയ ചാമ്പ്യനായ ബിബി ചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബിബിയുടെ ഒരു വീഡിയോ നമ്മൾ വൈകാതെ SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നൽകുന്നുണ്ടാകും. അവിടെ ബിബി എങ്ങനെയാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഈ ചാമ്പ്യൻഷിപ്പ് നേടിയതെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ മലയാളികളെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ലഭിക്കും, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ SBS മലയാളം വെബ്സൈറ്റ് പിന്തുടരുകയോ ചെയ്യാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദി ജു ശിവദാസ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.